ധ്യാനം കൂടി കുദാശകളിൽ പങ്കെടുത്ത് ജീവിച്ചിരുന്ന ലേഖകനെ ഈശോ ശത്രുവെന്ന് വിളിച്ചെന്നോ? ജോബി ജോർജ് എഴുതുന്ന ലേഖനം, ഈശോ എന്നെ ശത്രുവെന്ന് വിളിച്ചു. ഞാനും കുടുംബവും ദേവാലയത്തിൽ പോവുകയും കുദാശകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും സഭയോടും ഇടവകയോടും വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല. ധ്യാനവും കൂടി കുദാശകളും സ്വീകരിച്ച് ജീവിച്ചാൽ മതിയെന്നായിരുന്നു എന്റെ തീരുമാനം. കരിസ്മാറ്റിക് അനുഭാവിയാണെങ്കിലും ദേവാലയത്തോടോ സഭയോടോ വൈദികരോടോ ഒന്നും വലിയ അടുപ്പമില്ല. പള്ളിയോടും പട്ടക്കാരോടും കൂടുതൽ അടുത്താൽ ഉള്ള വിശ്വാസവും കൂടി പോവുകയുള്ളൂ എന്ന ഉപദേശം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയം. ചില എതിർ സാക്ഷ്യങ്ങൾ, വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇടവകയിലുണ്ടായ ചില ചേരിതിരിവുകൾ, അങ്ങനെ പലതും കൂടിയായപ്പോൾ എന്റെ നിലപാടാണ് ശരിയെന്ന് കരുതി. സഭയിലെയോ ഇടവകയിലെയോ പ്രശ്നങ്ങൾ കണ്ടുള്ള വിശ്വാസം കളയാതെ, ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധത്തിൽ ആ പ്രശ്നങ്ങളിൽ ഇടപെടാതെ നമ്മൾ ജീവിച്ചാൽ മതിയെന്ന് മക്കളോട് പറയുമായിരുന്നു. തർക്കങ്ങളിൽ ഉൾപ്പെട്ടവരെയെല്ലാം ശത്രുക്കളായി കണ്ട് അവരെ ഞങ്ങൾ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനാണ് ഞാനെന്ന തോന്നലായിരുന്നു എനിക്ക്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുകൊണ്ട് എന്നോട് ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണ് എന്ന് സ്വയം ധരിച്ചു. എന്തായാലും ഈശോ എന്റെ പ്രാർത്ഥന കേൾക്കും, ഒരു പ്രശ്നങ്ങളിലും വീഴാതിരുന്നാൽ മതി എന്നായിരുന്നു എന്റെ ചിന്ത. ഇടവകയിലെ ഒരു പരിപാടിയിലും പങ്കെടുക്കാതിരിക്കാനും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇടവകയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയം, അതുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതിനാൽ ഇടവകയിൽ സമാധാനമുണ്ടാകുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ നടക്കുവാനും വേണ്ടി വികാരിയച്ചൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധന നടത്താൻ തുടങ്ങി. കുടുംബസമേതം വെള്ളിയാഴ്ച ദിവസങ്ങളിലെ വൈകുന്നേരത്തെ കുർബാനയ്ക്കും ദിവ്യകാരുണ്യ ആരാധനയ്ക്കും ഞങ്ങൾ പോകുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ആവശ്യങ്ങൾ അർപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. ഭാര്യയോടും മക്കളോടും പറഞ്ഞിരുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച പതിവ് പോലെ ഞങ്ങൾ കുടുംബസമേതം ദേവാലയത്തിൽ പോയി. എന്റെ സ്ഥിരം ഇരിപ്പിടമായ ഏറ്റവും പുറകിൽ തന്നെയാണ് ഇരുന്നത്. ആരാധന തുടങ്ങിയ നേരത്ത് ദിവ്യകാരുണ്യത്തെ നോക്കി ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ദിവ്യകാരുണ്യ ഈശോ കുറുകെ മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. കണ്ണൊന്ന് തുടച്ചിട്ട് നോക്കി. അപ്പോഴും ദിവ്യകാരുണ്യ ഈശോയുടെ മുറിവ് വലുതായിക്കൊണ്ടിരിക്കുന്നു. വെറും തോന്നലാണെന്ന് കരുതിയെങ്കിലും വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ മുറിവ് വലുതായി പുറത്തേക്ക് നീളുന്നതാണ് കണ്ടത്. ആ മുറിവ് നീണ്ട് അൾത്താരയും കഴിഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു. നനഞ്ഞ ശരീരത്തിൽ മുള്ളുകൊണ്ട് കോറി രക്തം പടർന്നു വരുന്നതുപോലെ അന്തരീക്ഷത്തിലേക്ക് രക്തം പടർന്നു. ഇത് കണ്ട് എന്റെ ഉള്ളൊന്ന് കാളി. ദിവ്യകാരുണ്യ ഈശോ അപ്പോഴേക്കും രണ്ടായി മുറിഞ്ഞ് വേർപെട്ടു. അപ്പോൾ ഈശോയോട് സംസാരിക്കാൻ തോന്നി. ഇതെന്താണ്? ഈശോ തിരിച്ചു ചോദിച്ചു, എന്താണെന്ന് നീ പറയുക. പെട്ടെന്ന് മനസ്സിൽ വന്നത് ഞാൻ പറഞ്ഞു. ഇത് ഇടവകയിലെ ഭിന്നിപ്പാണ്. ഇടവക രണ്ടായി മുറിഞ്ഞപ്പോൾ നിന്റെ ശരീരം രണ്ടായി ഭാഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശോ വീണ്ടും ചോദിച്ചു, നീ ഇതിൽ ഏതു ഭാഗത്താണ്? ഞാൻ പറഞ്ഞു, രണ്ടു ഭാഗത്തിൻ്റെ കൂടെയുമില്ല, ഞാൻ നിന്റെ ഭാഗത്താണ്. ഈ മറുപടി ഈശോയ്ക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കെ ഈശോയുടെ മറുപടി വന്നു. നീയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. നീയാണ് എൻ്റെ സഭയുടെ ഏറ്റവും വലിയ ശത്രു. ഞാൻ ഈശോയോട് തിരിച്ചു ചോദിച്ചു, ഞാനെങ്ങനെയാണ് നിന്റെ ശത്രുവാകുന്നത്? ഈശോ പറഞ്ഞു, നിന്റെ സ്വാർത്ഥമായ പ്രാർത്ഥന വഴി. നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നീ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇടവകയ്ക്ക് വേണ്ടിയോ സഭയിൽ നിന്ന് അകന്ന് വഴിതെറ്റിപ്പോകുന്നവർക്കു വേണ്ടിയോ പ്രാർത്ഥിക്കാറില്ല, പ്രവർത്തിക്കാറില്ല. നിന്റെ സ്വാർത്ഥമായ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി എന്നെ നിന്റെ പക്ഷക്കാരനാക്കിയിരിക്കുന്നു. ചുരുണ്ടുകൂടി കിടക്കാതെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാകുക. പിന്നെ ദിവ്യകാരുണ്യത്തിലെ മുറിവോ രക്തമോ കണ്ടില്ല. ഈശോയുടെ സ്വരം കേൾക്കാനുമില്ല. ദിവ്യകാരുണ്യ ആശീർവാദത്തിന്റെ സമയമായി. ആശീർവാദത്തിന് മുൻപ് ഞാൻ ഈശോയ്ക്ക് വാക്കുകൊടുത്തു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അന്നു മുതൽ ഞങ്ങളെല്ലാവരും ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ സ്വാർത്ഥമായ പ്രാർത്ഥനകൾ കുറഞ്ഞു വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ചേട്ടൻ എന്നെ ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേർന്നു. അങ്ങനെ ആ കൂട്ടായ്മയിലൂടെ ഇടവകയ്ക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വ്യക്തിപരമായും ഇടവക കൂട്ടായ്മയോട് ചേർന്നും പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇടവകയിലെ മാറ്റങ്ങളും കാണാൻ സാധിക്കുന്നു. അന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയ്ക്ക് വാക്കുകൊടുത്തപ്പോൾ ഈശോ ഞാനറിയാതെ ഓരോ പരിപാടികളിലൂടെ എന്നെ വളർത്തി. ഒരു ദിവസം രാവിലത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ തൊട്ടു മുൻപിലായി ശാലോമിൽ നിന്ന് എനിക്ക് പരിചയമുള്ള 3 പേർ നിൽക്കുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് അവരോട് പരിചയം പുതുക്കാൻ പോകാമെന്ന് കരുതി അടുത്തു ചെന്ന് കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഇടവകയിൽ ശാലോം ഫെസ്റ്റിവൽ ക്രമീകരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ വികാരിയച്ഛനെ കണ്ട് തീരുമാനിക്കാൻ വന്നതാണ്. അപ്പോഴേക്കും ചുറ്റിലും നിന്നിരുന്നവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ശാലോമിൽ നിന്നുള്ളവരെ വികാരിയച്ഛൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ നിന്നും തടിതപ്പാൻ നിൽക്കുമ്പോൾ അതിലെ ലീഡർ പറഞ്ഞു, എങ്കിൽ വാ നമുക്ക് അച്ഛനെ ഒന്ന് പോയി കാണാം. അങ്ങനെ എനിക്ക് അവരുടെ കൂടെ വികാരിയച്ഛൻ്റെ അടുത്ത് പോകേണ്ടി വന്നു. അച്ഛൻ ഫെസ്റ്റിവൽ നടത്തുന്നതിന് തീയതി നിശ്ചയിക്കുകയും ചെയ്തു. ശേഷം അവരോട് യാത്ര പറയാൻ നിൽക്കുമ്പോൾ വെറുതെ ചോദിച്ചു, എൻ്റെ വീട്ടിൽ പോരുന്നു. എൻ്റെ വിളി സ്വീകരിച്ച് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ചായയും കുടിച്ച് അവർ മടങ്ങി. ആ വരവിലൂടെ ഒഴിഞ്ഞുമാറാൻ നിന്ന എന്നെ ഈശോ അനുഗ്രഹീതമായ ആ ശാലോം ഫെസ്റ്റിവലിൻ്റെ ആദ്യ അവസാനമുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാക്കി. എല്ലാവരോടുമൊപ്പം പ്രവർത്തിച്ച് അത് വിജയത്തിലെത്തിക്കാനും സാധിച്ചു. ഇടവകയിലെ ആത്മീയ പരിപാടികളിൽ മാത്രം പങ്കെടുത്താൽ മതിയെന്ന് ചിന്തിച്ചിരുന്ന അവസരത്തിൽ ഒരു ശാലോം വചനാഗ്നി പ്രോഗ്രാമിനിടെ ടീം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനിടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലെ അനേകം കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ വേണ്ടവിധം ഉപയോഗിക്കാൻ സാധിക്കാതെ പോയ ഒരു കഴിവ് ഉപയോഗിക്കുവാൻ ഈശോ കുടുംബസമേതം തരുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയിരിക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇടവക പള്ളിയിൽ തിരുനാൾ വന്നു. തിരുനാളിൻ്റെ ഭാഗമായി ഒരു മെഗാ സ്റ്റേജ് പ്രോഗ്രാം നടത്തപ്പെടുന്നുണ്ട്. അഭിനയത്തിനായി ഇടവകയിൽ നിന്ന് തന്നെ ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ദേവാലയത്തിൽ വൈദിക ഇക്കാര്യം അറിയിച്ചപ്പോൾ ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല. കഴിവുള്ള ആരെങ്കിലുമൊക്കെ പങ്കെടുത്തുകൊള്ളുമെന്ന് കരുതിയിരുന്ന ഞങ്ങളെ ഒരു ദിവസം അസിസ്റ്റന്റ് വികാരിയച്ഛൻ ഫോൺ വിളിച്ചു പറഞ്ഞു, തിരുനാളിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ സെലക്ഷന് നിങ്ങൾ വരണം. ഒരു സിനിമാ സംവിധായകനാണ് സെലക്ഷന് വരുന്നത്. ഞങ്ങൾ ഒഴിവ് കഴിവ് പറഞ്ഞെങ്കിലും അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് പോയി. ആളുകൾ കുറവായതിനാൽ എന്നെയും ഭാര്യയെയും തിരഞ്ഞെടുത്തു. അങ്ങനെ ആ മെഗാ പ്രോഗ്രാമിൻ്റെ അടുക്കള മുതൽ അരങ്ങത്തുവരെ പ്രവർത്തിച്ചും അഭിനയിച്ചും എല്ലാവരോടുമൊപ്പം ആ പ്രോഗ്രാം വലിയ വിജയത്തിലെത്തിക്കാൻ സാധിച്ചു. ഇതിലൂടെ ഇടവകയ്ക്ക് ഒരു ഐക്യവും പുതുജീവനും കിട്ടി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇടവകയിൽ പ്രവർത്തിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ലോകസുവിശേഷവൽക്കരണത്തിൽ പങ്കാളിയാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച അവസരങ്ങളും സാധ്യതകളും നഷ്ടപ്പെടുത്തതിനെ ഓർത്ത് ഈശോയെ മാപ്പ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. യോഹന്നാൻ 15:16.